وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودرنا له سورة ياسين الله سبحانه وتعالى ഒരു നാട്ടിലേക്ക് മൂന്ന് റസൂലുകൾ അയച്ച ചരിത്രം പറയുകയുണ്ടായി. പല ജനവിഭാഗങ്ങളെയും എന്നതുപോലെ പല കൂട്ടരെയും എന്ന പോലെ അവരും ആ റസൂലുകളെ നിഷേധിച്ചു, ആ റസൂലുകളെ കൊല്ലുമെന്ന് വരെ അവർ ഭീഷണിപ്പെടുത്തി. അള്ളാഹു ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നു, വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്അ قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون وجاء هذا أبول ونو من أقصى المدينة ها بطنتين ده أنجي أتتنن ها بطنتين ده أنجي أتتنن رجلون أرال يسعى أيال أوڑي خوندانو ويرنت അദ്ദേഹം വന്നുകൊണ്ട് ഈ ജനങ്ങളോട് പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ അല്ലാഹുവിന്റെ ഈ ദൂതന്മാരെ, ഈ റസൂലുകളെ നിങ്ങൾ പിൻപറ്റു, അവരെ നിങ്ങൾ അനുസരിക്കൂ. ഈ മനുഷ്യൻ തന്റെ നാട്ടുകാരോട് അങ്ങേയറ്റം നസീഹത്തുണ്ടായിരുന്ന, ഗുണകാംക്ഷയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. റസൂലുകളെ ഈ ആളുകൾ കൊല്ലാനൊരുങ്ങുകയാണ് എന്നറിഞ്ഞപ്പോൾ ആണ് അദ്ദേഹം ഓടി വരുന്നത് ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന്. ചില തഫ്സീറുകളിൽ കാണാം ഇദ്ദേഹം വലിയ ആരോഗ്യമില്ലാത്ത ആളായിരുന്നു, ചില രോഗം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം തന്റെ നാട്ടുകാരോടുള്ള നസീഹത്ത് കാരണത്താൽ, അങ്ങേയറ്റത്ത് ഗുണകാംക്ഷ കാരണത്താൽ ദൂരെ നിന്ന് ഓടി വന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഈ റസൂലുകളെ നിങ്ങൾ അനുസരിക്കൂ, ഇറ്റബിഉ നിങ്ങൾ പിൻപറ്റൂ, മല്ലാ യസ്അലുക്കും അജറ നിങ്ങളോട്, മല്ലാ യസ്അലുക്കും നിങ്ങളോട് ചോദിക്കാത്തവർ, ഇവരെ നിങ്ങൾ പിൻപറ്റൂ, ഇവരെങ്ങനെയുള്ളവരാണ്. ഇറ്റബിഉ നിങ്ങൾ പിൻപറ്റൂ, മല്ലാ യസ്അലുക്കും നിങ്ങളോട് ചോദിക്കാത്തവരോട്, അജറൻ ഒരു പ്രതിഫലവും ഒരു കൂലിയും ചോദിക്കാത്തവരോട്, വഹും മുഹ്തദൂൻ ആ റസൂലുകളാകട്ടെ ഹിദായത്തിലുമാണ് സന്മാർഗത്തിലുമാണ്. നബിമാർ അവർ ജനങ്ങളോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് കാണാം, ഞങ്ങൾ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. ഈ നന്മ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിന് പകരമായി, ഈ തിന്മയിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നതിന് പകരമായി ഞങ്ങളൊരു കൂലിയും നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇത് നബിമാരുടെ എല്ലാം ചരിത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ നബിമാർ, അള്ളാഹുവിന്റെ റസൂലുകൾ അവർ ദുനിയാവൊന്നും പ്രതീക്ഷിക്കാത്തവരായിരുന്നു, മറിച്ച് അവർ അള്ളാഹുവിന്റെ അജർ, അവന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചവരായിരുന്നു. അവർ ജനങ്ങളോടൊരു കൂലിയും ചോദിക്കാത്തവരായിരുന്നു. നബിമാരുടെ പാത പിൻപറ്റുന്ന ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ദീൻ പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള മാതൃക നബിമാരാണ്. അവരും അങ്ങനെ തന്നെ ആയിരിക്കണം. അവർ ജനങ്ങളോട് ചോദിക്കുക എന്നത് ഒരിക്കലും അവർക്ക് യോജിച്ചതല്ല, മറിച്ച് അവർ അങ്ങേയറ്റം അന്തസ്സിൽ ഐജ്ജത്തിൽ കഴിയേണ്ട ആളുകളാണ്. കാരണം അവർ നബിമാരുടെ അനന്തരാവകാശികളാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്ക് വല്ലതും വന്നു കിട്ടിയാൽ, ഇങ്ങോട്ട് അവരിലേക്ക് വന്നാൽ ശരി, അവർക്ക് സ്വീകരിക്കാം. പക്ഷേ ചോദിച്ച് കൂലി വാങ്ങുക എന്നതൊരിക്കലും ദീൻ പഠിപ്പിക്കുന്ന, ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾക്ക് ഒരു നിലക്കും യോജിച്ചതല്ല. കാരണം അവർ എല്ലാവരെക്കാളും അന്തസ്സിൽ കഴിയേണ്ടവരാണ്. അവരൊരിക്കലും ജനങ്ങൾക്ക് മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കേണ്ടവരോ ജനങ്ങളുടെ നേരെ കൈനീട്ടേണ്ടവരോ അല്ല. അത് സാധാരണക്കാർക്ക് ആരായ ആളുകൾക്ക് പോലും യോജിച്ചതല്ല. പിന്നെ എങ്ങനെയാണ് ദീൻ പഠിപ്പിക്കുന്ന, ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾക്ക് അത് യോജിക്കുക? ഒരിക്കലുമല്ല. നബിമാരുടെ സുന്നത്ത് അതിനെതിരാണ്. നബിമാർ അവരുടെ പ്രത്യേകതയായി ഇദ്ദേഹം പറയുന്നു, ഇത്തവിയോ നിങ്ങൾ പിൻപറ്റുക, മല്ലാ യസ്അലുക്കും അജറ നിങ്ങളോട് ഒരു കൂലിയും ചോദിക്കാത്തവരോട്. എന്നാൽ കൂലി ചോദിക്കുന്നില്ല, പക്ഷെ അവർ ക്ഷണിക്കുന്ന കാര്യം തെറ്റാണെങ്കിലോ? ശരി, അവരൊന്നും ചോദിക്കുന്നൊന്നുമില്ല, അവർക്ക് ദുനിയാവൊന്നും ലക്ഷ്യമില്ല, പക്ഷെ വിളിക്കുന്ന കാര്യം, അവരുടെ ആശയം തെറ്റാണെങ്കിലോ? അങ്ങനെയല്ല റസൂലുകൾ, മറിച്ച് നബിമാർ വഹും മുഹ്തദൂൻ അവർ ഹിദായത്തിലുമാണ്. അവർ സന്മാർഗത്തിന്റെ ആളുകളാണ്, അവർ നേരിന്റെ അള്ളാഹുവിലേക്കുള്ള മാർഗത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ പിൻപറ്റൂ. അദ്ദേഹം ചോദിച്ചു, വമാലിയ, എനിക്കെന്തുണ്ട് ന്യായം? ലാ അബുദുല്ലദി ഫതറനി, എന്നെ സൃഷ്ടിച്ചവനായവനെ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ അഥവാ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തുണ്ട് ന്യായം? വൈലൈഹി തുർജഅൂൻ, നിങ്ങൾ അവനിലേക്കാണ് തിരിച്ചുപോകേണ്ടത്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താലല്ലാതെ ആ ഇബാദത്ത് ശരിയാവുകയില്ല. അതുകൊണ്ടാണ് പ്രസിദ്ധമായ സൂറത്തിൽ, സൂറത്തുൽ കാഫിറൂനിൽ അള്ളാഹു പറയാൻ കൽപ്പിച്ചത്, വലാ അൻതും ആബിദൂന മാ അബുദ്, ഞാൻ ആരെയാണോ ഇബാദത്ത് ചെയ്യുന്നത് ആ റബ്ബിനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന ശിർക്ക് കലർന്ന ആരാധനയാണ്. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, വൈദാ റഖിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ കപ്പൽ കാറ്റിലും കോളിലും പെട്ടാൽ അവർ അള്ളാഹുവിനോട് മാത്രം തേടും. അതുപോലെ വജഅലു ലില്ലാഹി മിമ്മാ ദറാ മിനൽ ഹർസി വൽ അൻആമി നസീബാ, അള്ളാഹു പറഞ്ഞു മുശ്രിക്കുകളെ കുറിച്ച്, അവരവരുടെ കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നുമൊക്കെ ഒരു ഓഹരി അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കും. അള്ളാഹുവിനുള്ള ഇബാദത്താണത്. അവർ ആഷൂറ നോമ്പെടുത്തിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു, പക്ഷെ തുണിയുറിഞ്ഞ ഹജ്ജായിരുന്നു എന്ന് മാത്രം. ഹജ്ജിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച് ഹജ്ജിൽ നിന്ന് പല മാറ്റങ്ങളും അവർ വരുത്തി, പക്ഷെ മൊത്തത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. ആരാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണെന്ന്. അള്ളാഹു പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടല്ലാതെ അവരിൽ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഈമാനുണ്ട്, പക്ഷെ ശിർക്ക് കലർന്ന ഈമാനാണ്. അതുകൊണ്ട് തന്നെ ആ ഈമാൻ ബാത്തിലാണ്, അതുകൊണ്ട് തന്നെ ആ ഇബാദത്തും ബാത്തിലാണ്, അതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് ശരിയായ ഇബാദത്തല്ല. അതാണ് ഇതിന്റെ അർത്ഥം. ഞാൻ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹ് നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം അവരുടെ ഇബാദത്ത് ശരിയല്ല, കാരണം ആ ഇബാദത്തിൽ ശിർക്ക് കലർന്നു. അള്ളാഹുവിനോടും തേടും അവർ, അള്ളാഹു അല്ലാത്തവരോടും തേടും, ഔലിയാക്കളോടും തേടും, അള്ളാഹുവിനോടും തേടും, നബിമാരോടും പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ചോദിച്ചാൽ പറയും, മാൻ അബുദൂം ഇല്ലാ ഖരീബുന ഇല്ലാഹി സുൽഫ. സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ഞങ്ങളെ ഇവർ അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇവർ അള്ളാഹുവിങ്കിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ഇവരോട് പറയും, ഇവർ അള്ളാഹുവിനോട് പറയും. ഈ ശുർക്ക് കലർന്നതിനാൽ അവരുടെ ഇബാദത്ത് ബാത്തിലായി. ഒന്നാലോചിച്ച് നോക്കിയാൽ എല്ലാ കാലത്തെ ശുർക്കിന്റെ ആളുകളും ഇതേ ന്യായമാണ് പറയുന്നതെന്ന് കാണാം. അള്ളാഹു ഒന്നേ ഉള്ളൂ, രണ്ടല്ലുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ നബിമാരോടും ഔലിയാക്കളോടും അമ്പിയാക്കളോടും കാര്യം പറയുന്നത് അവർ അവരുടെ ശഫാഅത്തിന് വേണ്ടിയാണ്, ഇസ്തിഷ്ഫാഅ്, ഇസ്തിഗാസയാണ് എന്നൊക്കെ ന്യായം പറയും. ഈ ന്യായം പണ്ട് മുതലേയുള്ള ശിർക്കിന്റെ ആളുകളുടെ ന്യായമാണ്. ആ ന്യായം പൊളിക്കാനാണ് അള്ളാഹുവിന്റെ നബിമാർ വന്നത്. ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനികും, അള്ളാഹുവിനാണോ നിങ്ങൾ അവന്റെ ദീൻ പഠിപ്പിക്കുന്നത്? ഇത് ശിർക്കും കുഫറുമാണെന്ന് റബ്ബ് പറഞ്ഞു. അവന്റെ ഖുർആനിൽ ധാരാളമായി നമുക്കിത് കാണാം. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ എന്തുണ്ട് ന്യായം? അവനാണ് എന്നെ പടച്ചത്. അല്ല ഈ ഫത്തറനി, നോക്കൂ, അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഈ സിഫത്തുണ്ടോ? സൃഷ്ടിച്ചവനാര്? റബ്ബല്ലാതെ. അല്ലദി ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവൻ, വേറെ ആരെ കുറിച്ച് ഇത് പറയാൻ കഴിയും? ഏതെങ്കിലും ഒരു നബിയെ കുറിച്ച് ഇല്ല. അള്ളാഹു മാത്രമാണ് ഖാലിഖ്, ബാക്കിയെല്ലാം മഖ്ലൂക്കുകളാണ്. ഒരു മഖ്ലൂക്ക് അങ്ങനെ ഒരു മഖ്ലൂക്കിനെ ഇബാദത്ത് ചെയ്യും? അള്ളാഹു അല്ലാത്ത ആരെ നമ്മൾ ഇബാദത്ത് ചെയ്താലും, അതൊരു നബി ആകട്ടെ, അല്ല നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, പക്ഷെ നബി അള്ളാഹുന്റെ മഖ്ലൂക്കാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു മഖ്ലൂക്ക് വേറൊരു മഖ്ലൂക്കിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഏറ്റവും കടുത്ത തെറ്റ്. മറിച്ച് മഖ്ലൂക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് എല്ലാ മഖ്ലൂക്കുകളുടെയും ഖാലിഖായ അള്ളാഹുവിനെ മാത്രമാണ്, റബ്ബിനെ മാത്രം. യാ അയ്യുഹൽ നാസ് ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന ഇതാണ്. ഖുർആൻ മുസ്ഹഫ് ആദ്യം സൂറത്തുൽ ഫാത്തിഹ എടുത്ത് മറിച്ചു വന്നാൽ സൂറത്തുൽ ബഖറയിലേക്ക് കടന്ന് ആദ്യത്തെ റബ്ബിന്റെ കൽപ്പന ഇതാണ്, യാ അയ്യുഹൽ നാസ്, ഓ മനുഷ്യരെ, ഉബ്ദു, നിങ്ങൾ ആരാധിക്കൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ. അതാണ് കൽപ്പന, ഒന്നാമത്തെ കൽപ്പന. റബ്ബക്കുമുല്ലദി ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെ തടുക്കാൻ വേണ്ടി, നിങ്ങൾ തഖ്വ പാലിക്കാൻ വേണ്ടി. ഒന്നാമത്തെ നഹി, ഒന്നാമത്തെ വിലക്ക് എന്താണ്? തൊട്ടടുത്തായത് വലാ തജാലുല്ലാഹി അന്ദാദ വഅന്തും തഅലമൂൻ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഒന്നാമത്തെ കൽപ്പന തൗഹീദാണ്, ഒന്നാമത്തെ വിലക്ക് ശിർക്കാണ്. അള്ളാഹു മാത്രമാണ് ഫാത്തിർ, അവൻ മാത്രമാണ് ഖാലിഖ്, സൃഷ്ടിച്ചവൻ. വൈലഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചുപോകുന്നത്. എല്ലാ മനുഷ്യരും റബ്ബിലേക്കാണ് തിരിച്ചുപോവുക. അവൻ ആണ് പടച്ചത്, അവനിലേക്കാണ് തിരിച്ചുപോക്ക്. അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഇദ്ദേഹം ചോദിച്ചു, അഅത്തഖിദു, ഞാൻ സ്വീകരിക്കുകയോ, മിൻ ദൂനിഹി, റബ്ബിന് പുറമെ ഉള്ളവരെ, ആലിഹസൻ, ഇലാഹുകളായി. ഇലാഹ് എന്നാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. മഹബത്തോടെ, അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ, കീഴൊതുങ്ങിക്കൊണ്ട്, അങ്ങേയറ്റത്തെ വിനയത്തോടെ ആരാധിക്കപ്പെടുന്നവനാണ് ഇലാഹ്. ആ ഇലാഹ് അല്ലാഹു മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അള്ളാഹു അല്ലാതെ വേറെ സ്രഷ്ടാവില്ല എന്നല്ല, അള്ളാഹു അല്ലാതെ വേറെ റബ്ബില്ല എന്നല്ല, മറിച്ച് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല, ആരാധനക്കർഹനില്ല. കാരണം അള്ളാഹു അല്ലാതെ റബ്ബില്ല എന്നാണ് അതിന്റെ അർത്ഥമെങ്കിൽ മുശ്രിക്കുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്ന് പറയേണ്ടി വരും. ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലല്ലോ. കാരണം അവരും ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര്, നിങ്ങളെ പടച്ചതാര് എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. ആരാണ് മഴ പെയ്യിക്കുന്നത്? അല്ലാഹ്. പക്ഷേ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവർക്ക് പ്രശ്നം. ആത്തഖിദു മിൻ ദൂനിഹി ആലിഹ ഈ യുരിദിൻ റഹ്മാനു ബിദുറിൻ ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ഷൈഅ വലാ യുൻഖിദൂൻ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. അദ്ദേഹം പറഞ്ഞു, ഈ യുരിദിൻ റഹ്മാനു, റഹ്മാൻ എനിക്ക് ഉദ്ദേശിച്ചാൽ, ബിദുറിൻ, ഒരു പ്രയാസം എനിക്ക് വരണമെന്ന്, ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. ലാ തുഗ്നി അന്നി, എനിക്കൊരു ഉപകാരവും ചെയ്യുകയില്ല, ശഫാഅത്തുഹും, നിങ്ങൾ ഈ പറയുന്ന ഇലാഹുകളുടെ ശുപാർശ എനിക്കൊരു ഉപകാരവും ചെയ്യുകയില്ല, ശയ്യാൻ, ഒരു ഉപകാരം ചെയ്യുകയില്ല. വലാ യുൻഖിദൂൻ, അവർക്കെന്നെ രക്ഷിക്കാനും കഴിയില്ല. ഇന്നി, തീർച്ചയായും ഞാൻ ഇതൻ, അങ്ങനെ ചെയ്താൽ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ ഞാൻ സങ്കല്പിച്ചാൽ, ലഫീ ബലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു. തൗഹീദിന്റെ ന്യായം എത്ര നല്ല ന്യായമാണ്, എത്ര മികച്ച തെളിവാണ് തൗഹീദിന്റെ തെളിവ്. എന്നാൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടുന്നവനോ ഒരു തെളിവില്ല. വമൻ യദഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവൻ ഒരു തെളിവുമില്ല. ഇവിടെ നോക്കൂ, റഹ്മാനായ റബ്ബെനിക്ക് എന്തെങ്കിലും പ്രയാസം ഉദ്ദേശിച്ചാൽ ആർക്കത് നീക്കിത്തരാൻ കഴിയും? ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം എല്ലാ പടപ്പുകളുടെയും സ്ഥിതി എന്താണ്? സ്വന്തം ഉപകാര ഉപദ്രവം പോലും അവന്റെ കയ്യിലല്ല. പിന്നെ നമ്മൾ ഉപകാര ഉപദ്രവം അവന്റെ കയ്യിലാവും. നമ്മൾ ആരെയൊക്കെ പേടിക്കുന്നുണ്ടോ, ആരിൽ നിന്നൊക്കെ നമ്മൾ നന്മ പ്രതീക്ഷിക്കുന്നുണ്ടോ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, ഇബാദത്താകുന്ന രൂപത്തിലാകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ, നമ്മൾ ആരാധിക്കുന്നൊന്നുമില്ല, എന്നാലും ചില ആളുകളെ നമ്മൾ പേടിക്കുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ അവരിൽ നിന്ന് നമ്മൾ ഉപകാരം പ്രതീക്ഷിക്കുന്നു. മരിച്ചുപോയ അമ്പിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നൊക്കെയാണ് ഇത് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ശിർക്കാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകും. അതല്ല, ഭൗതികമായി അയാൾ നമ്മളെ സഹായിച്ചേക്കും എന്ന നിലക്കുള്ളതാണെങ്കിൽ ശരി, അത് ശിർക്കല്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഏത് പടപ്പിന്റെയും അവന് കിട്ടേണ്ട ഉപകാരമോ അവന് കിട്ടേണ്ട അവനെ ബാധിക്കുന്ന പേടിക്കുന്ന ഉപദ്രവമോ അവന്റെ കയ്യിലല്ല, അള്ളാന്റെ കയ്യിലാണ്. സ്വന്തം കാര്യം വരെ ഇങ്ങനെയാണ്, എനിക്ക് വരാൻ പോകുന്ന പ്രയാസങ്ങൾ, നസ്അലുല്ലാഹ് അലാഫിയ, എന്റെ കയ്യിലല്ല. എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഉപകാരങ്ങൾ അതെന്റെ കയ്യിലല്ല, റബ്ബിന്റെ കയ്യിലാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം എന്റെ കയ്യിലാവുക? അതുകൊണ്ട് എല്ലാ അള്ളാഹു അല്ലാത്തവരോടുള്ള എല്ലാ പ്രതീക്ഷകളും മുറിഞ്ഞിരിക്കുന്നു. റബ്ബല്ലാത്ത മറ്റാരുമായുള്ള നമ്മുടെ കെട്ടും പൊട്ടിപ്പോയ കെട്ടാണ്. മറിച്ച് എല്ലാ പ്രതീക്ഷയും റബ്ബിൽ മാത്രം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖുൽ ഹസ്ബി അല്ലാഹ്, നീ പറയുക എനിക്ക് റബ്ബ് മതി, അള്ളാഹു മതി. മറ്റൊരാൾക്കും അള്ളാഹു ഒരു ഉദ്ദേശം ഒരു പ്രയാസം ഉദ്ദേശിച്ചാൽ അത് നീക്കാൻ സാധ്യമല്ല. അള്ളാഹു ഒരു ഉപകാരം വരുത്താൻ തീരുമാനിച്ചാൽ അത് പിടിച്ചു വെക്കാനും സാധ്യമല്ല. അള്ളാഹു അല്ലാത്തവരെ ഇലാഹായി സ്വീകരിച്ചവർ ഫീ ളലാലിൽ മുബീൻ, വ്യക്തമായ വഴികളിൽ തന്നെയാണ്. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാരക അല അബ്ദിഹി വറസൂലിഹി نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.